بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد سنهن رنيا سهودرن عليه الحمد لله الله ننقره التال قرنيا درسل أمر باب من حقق التوحيد دخل الجنة بغير حساب إن بابان نمل ادتد ആരാണോ തൗഹീദിനെ സ്വായത്തമാക്കുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്തവൻ, യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളവൻ, അവൻ വിചാരണ കൂടാതെ സ്വർഗപ്രവേശനത്തിന് അർഹനായിരിക്കും. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹം വിശ്വാസികൾക്കെല്ലാവർക്കും ഒരു മാതൃകയായും തൗഹീദിനു വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊണ്ട വ്യക്തിയുമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ സത്യവിശ്വാസികളെക്കുറിച്ച് അവരുടെ വസ്ഫ്, അവരുടെ വിശേഷണം പറഞ്ഞെടുത്ത് വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ യാതൊരു നിലക്കും പങ്കു ചേർക്കാത്തവരാണ്, ശിർക്ക് ചെയ്യാത്തവരാണ്, ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് എന്നതിനെക്കുറിച്ചും വിശദമായി നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹം ഉദ്ധരിച്ച സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയുടെ സാന്നിധ്യത്തിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചും അദ്ദേഹത്തിന് തേളുകുത്തുകയും ആ തേളുകുത്തിയതിൽ അദ്ദേഹം മറ്റൊരാളോട് റുഖിയ ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു റഹിമഹുള്ള സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് നീ അപ്രകാരം ചെയ്തത് എന്ന് ചോദിക്കുകയും ഞാൻ ഇമാം ഷാബി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം മനസ്സിലാക്കിയിട്ടുണ്ട്, അഥവാ വിഷം തീണ്ടുകയോ അതുപോലെ തന്നെ കണ്ണീർ പറ്റുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ റുഖിയ കൊണ്ടതിനെ ചികിത്സിക്കാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇമാം ഷാബി ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ സഈദ് ബിൻ ജുബൈർ റഹിമഹുള്ള ഒരാൾ ഒരു ഹദീസ് കേട്ടാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്, എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ ഇപ്രകാരം ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്, അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിചാരണ കൂടാതെ ശിക്ഷ കൂടാതെ ഒരർത്ഥത്തിലും വിചാരണ ചെയ്യപ്പെടാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന 70,000 വരുന്ന ആളുകൾ, ആ ആളുകളുടെ പ്രത്യേകതയായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായ ഹദീസിൽ അവർ റുഖിയ ചെയ്തു തരാൻ വേണ്ടി മറ്റൊരാളോട് ആവശ്യപ്പെടാത്തവരാണ്, അതുപോലെ തന്നെ അവർ ഏതെങ്കിലും അർത്ഥത്തിൽ ശകുനം നോക്കാത്തവരാണ്, അതുപോലെ തന്നെ തങ്ങളെ തീ കൊണ്ട് ചികിത്സിച്ചു തരാൻ വേണ്ടി മറ്റൊരാളോട് ആവശ്യപ്പെടാത്തവരാണ് എന്നൊക്കെ വന്നിട്ടുള്ള ഭാഗം സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള അവിടെ അവർക്ക് പങ്കുവെക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി റുഖിയ, അതിൻ്റെ ഹുക്കും എന്താണ്? ജമാഹീറുൽ ഫുഖഹ, അതല്ലെങ്കിൽ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും പരസ്പരം തർക്കമില്ലാത്ത ഇജ്മാ ഉള്ളതായ വിഷയമാണ് റുഖിയ ചെയ്യുക എന്നുള്ളത്. ജായിസായ കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ റുഖിയയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. രോഗമുള്ള ആൾക്ക് ആ പ്രാർത്ഥനകൾ കൊണ്ട് എന്ത് ചെയ്യാം, അയാളെ റുഖിയ ചെയ്യാം. എന്നാൽ അതേസമയം ഒരു വ്യക്തി അയാൾ സ്വയം തന്നെ റുഖിയ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠവും ഒരാളുടെ റബ്ബിലുള്ള തവക്കുലിൻ്റെ പൂർണ്ണതയും എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. കാരണം അവർ റബ്ബിൽ അത്രമാത്രം തവക്കുലാക്കുകയും അവരുടെ വിശ്വാസം റബ്ബിൽ അത്രമാത്രം ഉറച്ചതാകുകയും ചെയ്തതുകൊണ്ട് അവർ സ്വയം റുഖിയ ചെയ്യുന്നു, മറ്റൊരാളോട് പോലും അവർ റുഖിയ ചെയ്തു തരാൻ അവർ ആവശ്യപ്പെടുന്നില്ല എന്നൊക്കെ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് നമ്മൾ മനസ്സിലാക്കിയതാണ്. മാത്രമല്ല റുഖിയയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റ് അനവധി ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നതും നമ്മൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും അതുപോലെ തന്നെ തീ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു വെറുക്കപ്പെട്ട കാര്യമായാണ് പഠിപ്പിച്ചത്. എന്നാൽ ജായിസാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ യുദ്ധത്തിൽ മുറിവ് പറ്റിയ വ്യക്തിക്ക് തീ കൊണ്ട് ആ മുറിവിൽ നിന്ന് രക്തം വരുന്നത് നിൽക്കാൻ വേണ്ടി തീ കൊണ്ട് ആ മുറിവിൽ വെച്ച സംഭവം നമ്മൾ ഹദീസിൽ നിന്നും, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നിന്നും മനസ്സിലാക്കി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീ കൊണ്ട് ചികിത്സിക്കുന്നതിൽ ശമനമുണ്ട്, പക്ഷേ ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഹദീസ് മനസ്സിലാക്കി. അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, തീ കൊണ്ട് ചികിത്സിക്കുന്നത് അനുവദനീയമാണ് എങ്കിലും അത് ഉപേക്ഷിക്കലാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിലക്കി എന്നുള്ളത് ഐ തൻസീഹിന് വേണ്ടിയാണ്, അഥവാ ഒരു കാര്യം അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ തെഹരീം എന്ന അർത്ഥത്തിലല്ല, നിഷിദ്ധമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടല്ല എന്നൊക്കെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള അനവധി ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഇനി ഈ പറയപ്പെട്ട ബാബിലെ ആയത്തുകളിലും മേലുദ്ധരിച്ച ഹദീസിലും വന്നിട്ടുള്ളതായ മസായിലുകൾ, ആ മസായിലുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അൽ ഊല, ഒന്നാമത്തെ മസ്അല, മഅരിഫത്തു മറാതിബിൻ നാസ് ഫി തൗഹീദ്. തൗഹീദിന്റെ വിഷയത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. ചില ആളുകൾ വളരെയധികം സുദൃഢമായ വിശ്വാസത്തിന്റെ ഉടമകളാണ്, അഥവാ തവക്കുലിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ഏതൊരർത്ഥത്തിലും ഷിർക്കിന്റെ യാതൊരു കളങ്കവും അവരിൽ കടന്നു വരാത്ത വിധം തൗഹീദിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം സ്വായത്തമാക്കിയവരാണ്. മറ്റു ചിലരാകട്ടെ, അവർക്ക് പിന്നെ അത്ര തന്നെ വലിയ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചവരല്ല. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവര് അവരുടെ ഈമാനിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ ഈ മുൻകടന്ന ആളുകളുടെ അതേ പരിധിയിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ പ്രവേശിക്കുന്ന 70,000 പേർ, അവർ ആ തൗഹീദിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടവരായ ആളുകളാണ്. അപ്പം തൗഹീദ് ഉൾക്കൊണ്ട മറ്റാളുകളുമുണ്ട്, പക്ഷേ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൗഹീദിനെ സുദൃഢമായി അവർ ഉൾക്കൊണ്ടത് കാരണത്താൽ അവർക്ക് ആ ഒരു പ്രത്യേകതയ്ക്കും ആ ഒരു ശ്രേഷ്ഠതയ്ക്കും അവർ അർഹരായിത്തീർന്നു. അത് സൂചിപ്പിക്കുന്നത് തൗഹീദിൻ്റെയും ഈമാനിൻ്റെയും വിഷയത്തിൽ ആളുകൾ പല തട്ടിലാണ്. അതുകൊണ്ടാണ് അഹ്ലു സുന്നയുടെ വിശ്വാസ പ്രകാരം അൽ ഈമാനു യസീദു വയൻകുസ്, ഈമാൻ അത് വർദ്ധിക്കുകയും അത് കുറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു നല്ല ദർസൊക്കെ കേട്ട്, ഒരു മൗഇദത്തൊക്കെ കേട്ട്, ഉപദേശമൊക്കെ കേട്ട് നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഈമാൻ ആയിരിക്കുകയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം. മറ്റെന്തെങ്കിലും ഒരു തൊഴിലിലോ മറ്റൊക്കെ മുഴുകിക്കൊണ്ടിരിക്കും ഒരു പക്ഷെ ഉണ്ടാക്കുക. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അത് വർദ്ധിക്കുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈമാനിന്റെ വിഷയത്തിൽ ആളുകൾ പല തട്ടിലാണ്. വലിയ ശ്രേഷ്ഠത കൈവരിച്ച ആളുകളുണ്ടാകാം, എന്നാൽ വളരെ താഴെ തട്ടിൽ നിൽക്കുന്നവരായ ആളുകളുണ്ടാകാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സുദൃഢമായ വിശ്വാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഹദീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൈവരിച്ച വ്യക്തിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈമാനും ബാക്കിയുള്ളവരുടെ ഈമാനും ഇരു തട്ടുകളിലായി വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ആളുകൾ ഈമാനിൻ്റെയും തൗഹീദിൻ്റെയും വിഷയത്തിൽ പല തട്ടുകളിലാണ്, എല്ലാവരും ഒരുപോലെയല്ല. തൗഹീദിനെ യാഥാർത്ഥ്യമാക്കുകയും അതനുസരിച്ചുള്ള അമൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായ വിഷയത്തിൽ. അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല, മഅന തഹ്ഖീഖുഹു, എന്താണ് തൗഹീദ് യാഥാർത്ഥ്യമാക്കുക എന്ന് വച്ചാൽ പിന്നെ അത് നമ്മൾ ഈ പറയുന്ന ആയത്തുകളിൽ നിന്നും അതുപോലെ തന്നെ ഹദീസിൽ നിന്നുമൊക്കെ ഉൾക്കൊള്ളുകയുണ്ടായി. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പരിപൂർണമായി ഭരമേൽപ്പിച്ച് അള്ളാഹു അല്ലാത്ത സകല ആരാധ്യന്മാരെയും വെടിഞ്ഞ് തൻ്റെ ഇബാദത്തുകളെ പരിപൂർണമായി റബ്ബിനു മാത്രമായി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ഒരു വ്യക്തി. മാത്രമല്ല അള്ളാഹുവിലുള്ള അയാളുടെ സുദൃഢമായ വിശ്വാസം തവക്കുൽ കാരണത്താൽ അയാൾ മറ്റൊരാളോടൊരു കാര്യവും ആവശ്യപ്പെടുന്നില്ല, മറിച്ച് അയാൾ റബ്ബിനോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് അയാൾ എത്തുകയാണ്. അപ്പോൾ മാന തഹ്ഖീഖുഹു, ഇവിടെ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമേ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അതുപോലെ തന്നെ ഇതര ആരാധ്യന്മാർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുകയോ അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതായ ഷിർക്കിൻ്റെ എന്തെങ്കിലും ഒരു അംശം ജീവിതത്തിൽ കൊണ്ടുവരികയോ ചെയ്യുന്ന ആളുകളൊന്നും അവർ ലാ ഇലാഹ ഇല്ലല്ലാ എത്ര തവണ ഉരുവിട്ടാലും തൗഹീദ് തഹ്ഖീഖ് ചെയ്തിട്ടുള്ളവരല്ല. അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഉരുവിടുന്നത് പോലെ അത് ഹൃദയത്തിലും ആ വിശ്വാസം സുദൃഢമായിരിക്കണം, തൻ്റെ കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞു പോയ ദർസുകളിൽ മനസ്സിലാക്കിയത് അൽ ഈമാനു ഖൗലുൻ വഅമലുൻ വഅഅ്തിഖാദുൻ. ഈമാൻ എന്ന് പറയുന്നത് അത് ഒരാളുടെ വിശ്വാസവും അതുപോലെ തന്നെ നാവുകൊണ്ട് ഉച്ചരിക്കലും കർമ്മങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതുമായ കാര്യമാണ്. ഇത് മൂന്നും സംശുദ്ധമായി ഷിർക്ക് കലരാതെ വരുമ്പോഴാണ് ഒരാൾ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുന്നവനായി മാറുന്നത്. അൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ മസ്അല എന്ന് പറയുന്നത് സനാഉഹു സുബ്ഹാനഹു അലാ ഇബ്രാഹിം ബികൗനിഹി ലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പ്രത്യേകമായി വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നില്ല എന്നത് എടുത്തു പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി തൗഹീദ് തഹ്ഖീഖ് ചെയ്യണമെങ്കിൽ അയാളിൽ ഷിർക്കിൻ്റെ ഒരംശവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകിയ ആ പ്രശംസയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം അദ്ദേഹം ഷിർക്കിൻ്റെ യാതൊരു അംശവും ചെയ്യാത്ത, വക്രതയില്ലാത്ത, നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ്. വലം യക്കുമീൻ അൽ മുഷ്രിക്കീൻ, അദ്ദേഹം മുഷ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ലഭിച്ച വലിയ പ്രശംസയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെല്ലാം ആ കാര്യത്തിൽ അദ്ദേഹത്തെ മാതൃകയാക്കേണ്ടതുണ്ട്. അൽ മസ്അലത്തു റാബിഅ, നാലാമത്തെ മസ്അല എന്ന് പറയുന്നത് സനാഉഹു അലാ സാദാത്തിൽ ഔലിയ ബിസലാമത്തിഹിം മിനശ്ശിർക്ക്. ഔലിയാക്കൾ, അള്ളാഹുവിലേക്ക് ഏറെ അടുത്തവരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ നല്ല മനുഷ്യർ, അവർ ഏതെങ്കിലും ഒരർത്ഥത്തിൽ അവരുടെ രൂപഭാവങ്ങളിൽ ഔലിയയാണ് ഔലിയയാണ് എന്ന് സാധാരണക്കാരിങ്ങനെ പേരിട്ട് വിളിച്ച് വലിയ സ്ഥാനം കൽപ്പിച്ച് കൊണ്ടു നടന്ന് അവർക്ക് അങ്ങനെയുണ്ട് എന്ന് പറയുന്ന രൂപത്തിലുള്ള രൂപഭാവങ്ങൾ കാണിക്കുന്നവരല്ല, മറിച്ച് തങ്ങളുടെ സ്വകാര്യതയിലും അതുപോലെ തന്നെ തങ്ങളുടെ പ്രത്യക്ഷ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങളുടെ മേൽ ഫർളാക്കിയ കാര്യങ്ങൾ വീഴ്ച വരുത്താതെ കൃത്യമായി അനുഷ്ഠിക്കുന്ന, അള്ളാഹുവിങ്കിലേക്ക് വളരെ അടുത്തവരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകളെക്കുറിച്ച് അവരുടെ വസ്ഫിനെക്കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞത് അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടവരല്ല. വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ യാതൊരർത്ഥത്തിലും ഷിർക്ക് ചെയ്യുന്നവരല്ല എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരാൾ അള്ളാഹുവിൻ്റെ വലിയായി തീരണമെങ്കിൽ, അള്ളാഹുവിലേക്ക് വലിയ സാമീപ്യം ലഭിക്കുന്ന വ്യക്തിയായി തീരണമെങ്കിൽ, ലം യകുമിനൽ മുശ്രിക്കീൻ, അയാൾ മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല എന്ന് അയാളെക്കുറിച്ച് പറയാൻ സാധിക്കണം. അയാൾ ഒരിക്കലും തന്നെ ഷിർക്കുമായി ബന്ധപ്പെടാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രിക്കൂൻ, തങ്ങളുടെ റബ്ബിൽ അവർ ഷിർക്ക് ചെയ്യുന്നവരായിരിക്കുകയില്ല എന്ന ഔലിയാക്കളുടെ വിശേഷണമായി, മുഅ്മിനീങ്ങളുടെ വിശേഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. മാത്രമല്ല അൽ മസ്അലത്തുൽ ഖാമിസ കൗനു തർക്കി റുഖ്യ വൽ കൈ മിൻ തഹ്ഖീഖി തൗഹീദ്, അഥവാ റുഖ്യ എന്ന് പറയുന്ന കാര്യം, മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങളിൽ നമ്മൾ പറഞ്ഞു ഷറഈയായി നമുക്ക് അനുവദിക്കപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശിഫയെ ചോദിക്കുന്നതായ റുഖ്യയുണ്ട്, ദുആകളുണ്ട്, അത് നമുക്ക് അനുവദനീയമാണ്. എന്നാൽ അതല്ലാത്തതായ മന്ത്രങ്ങൾ, റുഖ്യകൾ, അത് പരിപൂർണമായി ഉപേക്ഷിക്കേണ്ടവയാണ്. അതുപോലെ തന്നെ വൽകൈ, തീ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതും മറ്റും. അത് മാത്രമല്ല തൗഹീദ് പരിപൂർണമായി അല്ലെങ്കിൽ തവക്കുലിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരാൾ എത്തുന്നതിൻ്റെ ഭാഗമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കൽ എന്നും ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മറ്റുള്ളവരോട് റുഖിയ ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാത്തവരാണ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ അവരുടെ തവക്കുലിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട്, അഥവാ ആ തവക്കുൽ എത്രമാത്രം ശക്തമാണോ അക്കാരണത്താൽ അവരെന്ത് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവർ നേരിട്ട് പ്രാർത്ഥിക്കുകയും അവർ നേരിട്ട് റുഖിയ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ലാ യത്ലുബൂന മൻ യർഖീഹിം ഇസ്തിഗ്നാഅൻ അനിന്നാസ്, മറ്റുള്ളവർ തങ്ങൾക്ക് റുഖിയ ചെയ്തു തരാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നില്ല. കാരണം തങ്ങളുടെ വിഷമങ്ങളോ ആദിയോ പ്രശ്നങ്ങളോ മറ്റുള്ളവരോട് പറയുന്നതിന് പകരം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനോട് നേരിട്ട് പറയുന്നവരാണവർ. അത്രമാത്രം ആ തവക്കുലിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൈവരിച്ചവരാണവർ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അൽ മസ്അലത്തു സാദിസ കൗനുൽ ജാമിഇ ലിതിൽക ഖിസാൽ ഹുവ തവക്കുൽ, അഥവാ ആ കാര്യങ്ങളെയെല്ലാം ഒരു വ്യക്തി അയാളിൽ ഒരുക്കൂട്ടുകയാണെങ്കിൽ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുക എന്നതിൻ്റെ എല്ലാ കാര്യങ്ങളെയും അയാളിലേക്ക് സ്വായത്തമാക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ തവക്കുൽ എന്ന് പറയുന്നത്. അല്ലേ, ഒരു മനുഷ്യനൊരു രോഗമുണ്ടായാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂറത്ത് ശുഅറയിൽ കാണാൻ സാധിക്കും. വത്ലു അലൈഹിം നബാ ഇബ്രാഹിം ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ സംഭവം അള്ളാഹുവിൻ്റെ റസൂലെ അവർക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കുക. ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ, അദ്ദേഹം തൻ്റെ പിതാവിനോടും തൻ്റെ സമൂഹത്തോടും ചോദിച്ച സന്ദർഭം, മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? ഖാലു നഅബുദു അസ്നാമൻ ഫനദല്ലു ലഹാ ആകിഫീൻ, അവർ പറഞ്ഞു ഞങ്ങൾ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയുമാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അവക്ക് വേണ്ടി എന്തു ചെയ്യാണ് ആരാധനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, ഖാല ഹൽ യസ്മഊനകും ഇത്തദുഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ, നിങ്ങൾ ഈ പറയുന്ന ആരാധ്യന്മാർ അവരെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ കേൾക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ആ ആരാധ്യന്മാർ നിങ്ങൾക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഖാലു ബൽ വജദ്ന ആബാഅന കദാലിക യഫഅലു, ഞങ്ങളുടെ പിതാമഹന്മാരൊക്കെ അങ്ങനെ ചെയ്തു വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുകയാണ്, ഖാല അഫറഅയ്തും മാ കുന്തും തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ വസ്തുക്കളെയും സൃഷ്ടിജാലങ്ങളെയും ഒക്കെ നിങ്ങൾ കണ്ടുവോ, ബിംബങ്ങളെയും ഒക്കെ നിങ്ങൾ കണ്ടുമോ? അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങളുടെ പിതാമഹന്മാരും എല്ലാവരും ആരാധിച്ചു കൊണ്ടിരുന്നതായ ഈ സൃഷ്ടി പൂജ, അതിനെ നിങ്ങൾ കണ്ടുവോ? ഫഇന്നഹും അദുവുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ, അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവർ ആ അത്തരത്തിലുള്ള ബഹുദൈവാരാധന എന്ന് പറയുന്നത് അത് എൻ്റെ വിശ്വാസവുമായി അങ്ങേയറ്റം വിയോജിപ്പുള്ളതായ കാര്യമാണ്. ഫഇന്നഹും അദുവുല്ലി ഇല്ലാ റബ്ബൽ ആലമീൻ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഏകനായ സൃഷ്ടാവിനെയല്ലാതെ മറ്റൊരാളെയും ഞാൻ ആരാധിക്കുകയില്ല എന്ന് മാത്രമല്ല, സൃഷ്ടാവിന് പുറമേ ഏതൊരാൾ ആരാധിക്കപ്പെടുന്നുണ്ടോ വിശ്വാസപരമായി എനിക്ക് അതിനോട് വിയോജിപ്പും ശത്രുതയുമാണുള്ളത്, വിശ്വാസപരമായി. فإنهم عدو إلا رب العالمين الذي خلقني فهو يهدين, അവനാകുന്നു എന്നെ സൃഷ്ടിച്ചത്, അവനാകുന്നു എനിക്ക് മാർഗദർശനം നൽകുന്നവൻ. والذي يطعمني ويسقين, അവനാകുന്നു എനിക്ക് ഭക്ഷണം നൽകിയവൻ, അവനാകുന്നു എനിക്ക് പാനീയം നൽകിയവൻ. അതുപോലെ തന്നെ واذا مرضت فهو يشفي, എനിക്ക് രോഗം വന്നാൽ ആ രോഗത്തിന് ശമനം നൽകുന്നവനും അവൻ മാത്രമാണ്. واذا مرضت فهو يشفي. അപ്പോൾ തവക്കുൽ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ഒരു രോഗം വരുമ്പോഴേക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജാറങ്ങളിലേക്കും മക്കാമുകളിലേക്കും മക്ബറുകളിലേക്കും അതുപോലെ തന്നെ സൃഷ്ടി പൂജകളിലേക്കും ഒക്കെ പോകുന്ന അനവധി മനുഷ്യന്മാർ, സൃഷ്ടികളോട് തങ്ങളുടെ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തേടുന്ന ഒരുപാട് മനുഷ്യന്മാർ. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നാം അതിന് ചികിത്സിക്കുകയും ആ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള സബബുകൾ ചെയ്യുകയും റബ്ബു സുബ്ഹാനഹു വതആലയോട് ആ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി പറഞ്ഞത്, എനിക്ക് രോഗങ്ങളുണ്ടായാൽ ആ രോഗത്തെ ക്ഷമിപ്പിക്കുന്നവൻ അവനാകുന്നു. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, അന്ത്യദിനത്തിൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ എൻ്റെ പാപങ്ങൾ അതും അവനാകുന്നു പുറത്തു തരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ഞാൻ തേടുന്നതും അവനോടാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗഹീദിനെ തഹ്ഖീഖ് ചെയ്താൽ അയാൾക്ക് തവക്കുൽ വലിയ അർത്ഥത്തിൽ തന്നെ സ്വായത്തമാക്കാൻ സാധിക്കും. തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശക്തമായ തവക്കുൽ ഉണ്ടായിരിക്കണം. ഈ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഹിസാലുകളും സംഗമിക്കുന്ന ഒരു കാര്യമാണ് തവക്കുൽ എന്ന് പറയുന്നത്. കാരണം ആ തവക്കുൽ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യർ സൃഷ്ടി പൂജകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളതായ വിഷയമാണ് അല്ലേ. ചില ആളുകൾ ഉറുക്ക് കെട്ടും, ചില ആളുകൾ ഏലസ് കെട്ടും, ചില ആളുകൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കുറിച്ചു കൊടുത്ത തകിടുകളോ അല്ലെങ്കിൽ മറ്റു വല്ലതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവപരമായ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ വജഅതൻ ഫല വജഅഹുല്ലാഹ്, രക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും രക്ഷ കെട്ടിയാൽ അവന് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകാതിരിക്കട്ടെ. മൻ അല്ലഖ തമീമതൻ ഫലാ തമ്മഹുല്ലാഹ്, ആരെങ്കിലും സാധൂകരണത്തിന് വേണ്ടി, കാര്യപൂർത്തീകരണത്തിന് വേണ്ടി വല്ലതും കെട്ടിയാൽ അള്ളാഹു അവന്റെ കാര്യം സാധിച്ചു കൊടുക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, ആരെങ്കിലും ഉറുക്ക് ഏലസൊക്കെ കെട്ടുകയാണെങ്കിൽ അവനിതാ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഒരുപറ്റം ആളുകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ബൈഅത്ത് ചെയ്തു. പക്ഷെ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ റസൂൽ ബൈഅത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ തയ്യാറായില്ല. അപ്പോൾ അവർ ചോദിച്ചു, താങ്കൾ എല്ലാവരോടും ബൈഅത്ത് ചെയ്തു, ഈ വ്യക്തിയോട് മാത്രം എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ ബൈഅത്ത് ചെയ്യാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം അവൻ എന്ത് ചെയ്തിട്ടില്ല, അവൻ ഒരു കറുത്ത ചരട് കെട്ടിയാണ് വന്നത്. ആ ചരട് അവൻ അഴിച്ചിട്ടാൽ ബൈഅത്ത് ചെയ്യാം. അതല്ലാതെ അതും ഈ വിശ്വാസവും തൗഹീദും രണ്ടും തമ്മിൽ ഒത്തുപോകുന്നതായ കാര്യമല്ല. അൽ മസ്അലത്തു സാബിഅ, ഏഴാമത്തെ മസ്അല, عمق علم الصحابة بمعرفة أنهم لم ينالوا ذلك إلا بعمل. അഥവാ സഹാബത്തിന്റെ അറിവ്, ആ അറിവിന്റെ ആധിക്യവും ആഴവുമാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. അഥവാ സഹാബത്തിന്റെ ഈ ഹദീസുകളും അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള ഉദ്ധരിച്ച ഈ ഹദീസും ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് പറഞ്ഞാൽ മാത്രം പോരാ, അതിനെ തഹ്ഖീഖ് ചെയ്യാൻ അതിനനുസൃതമായി അമലുകൂടി ചെയ്യണം എന്നുള്ളത് സ്വഹാബത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അൽ മസ്അലത്തു സാമിന, എട്ടാമത്തെ മസ്അല, ഹിർസുഹു മഅൽ ഖൈർ, സ്വഹാബത്ത് അവർ ഒരു നന്മ കണ്ടാൽ ആ നന്മ കരസ്ഥമാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരു ഒരു അനുഗ്രഹമോ ഒരു ശ്രേഷ്ഠതയോ ഒക്കെ കണ്ടാൽ ആ ശ്രേഷ്ഠത തനിക്ക് കൂടി ലഭിക്കണേ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണ്. കാരണം 70,000 പേർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലെ, അവരിൽ ഒരാൾ ഞാനായിരിക്കാൻ അള്ളാഹുവിനോട് അങ്ങ് പ്രാർത്ഥിക്കണേ എന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത്. സഹാബാക്കൾ ഒരു കാര്യം കേട്ടാൽ, ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്വർഗത്തിൻ്റെ അവകാശിയായി ഞാൻ മാറണം എന്ന അവരുടെ വലിയ ആഗ്രഹം, ഉക്കാശ റളിയല്ലാഹു അൻഹു അത് പറയുന്നത് കേട്ടപ്പോൾ അപ്പോൾ തന്നെ അടുത്ത സഹാബി അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് വേണ്ടിയും അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹ ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. ഏതായാലും സഹാബത്ത് ഒരു നന്മയെക്കുറിച്ച് കേട്ടാൽ ആ നന്മയിൽ ഒരു പങ്ക് എനിക്കുള്ളതാകണം എന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അള്ളാഹുവേ ആ 70,000 പേരിൽ ഒരാൾ എന്നെയാക്കി തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച കാര്യമാണ്. അൽ മസ്അലത്തു താസിഅ, 9-ാമത്തെ മസ്അല, ഫദീലത്തു ഹാദിഹിൽ ഉമ്മ ബിൽ കിമ്മിയത്തി വൽ കൈഫിയ. മാത്രമല്ല ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പല ശ്രേഷ്ഠതകളും നൽകിയിട്ടുണ്ട്. ആ ശ്രേഷ്ഠതയിൽ ഒന്നാണ് ഈ ഉമ്മത്തിൽ വിശ്വാസികളായ ആളുകൾ അനവധി ഉണ്ടായിരിക്കുമെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യദിനത്തിൽ വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് തൗഹീദിനെ തഹ്ഖീഖ് ചെയ്ത് ജീവിച്ചവരായ അനവധി ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ അന്ത്യദിനത്തിൽ വരുമെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു, അവരെൻ്റെ ഉമ്മത്താണെന്ന് ഞാൻ കരുതി, പക്ഷെ അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മത്തായിരുന്നു. പിന്നീട് അതിനുശേഷം അതിനേക്കാൾ വലിയൊരു ജനക്കൂട്ടത്തെ ഞാൻ കണ്ടു, അവരെൻ്റെ ഉമ്മത്തായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ ഇത്തിബാഅ് ചെയ്യുന്നവരുമായ അനവധി ആളുകൾ ഉണ്ടാകുമെന്നും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഫദ്ല് അന്ത്യദിനത്തിൽ നൽകിയിട്ടുണ്ട് എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അൽ മസ്അലത്തുൽ ആഷിറ, 10-ാമത്തെ മസ്അല, ഫദീലത്തു അസ്ഹാബി മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റി ജീവിക്കുകയും ചെയ്തവരായ മുവഹിദീങ്ങൾ, അവർക്കും വലിയ ശ്രേഷ്ഠതയുണ്ട്. അവർ ധാരാളം ആളുകളുമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടപ്പോൾ അവരുടെ ആധിക്യം കണ്ട് ഇത് എൻ്റെ ഉമ്മത്താകുമോ എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതിപ്പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മസ്അലത്തുൽ ഹാദിയത്ത് അഷറ, 11-ാമത്തെ മസ്അല, അർദുൽ ഉമം അലൈഹി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻകഴിഞ്ഞുപോയ സമുദായങ്ങളെക്കുറിച്ചും അവർക്കുണ്ടായ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അൽ മസ്അലത്തു സാനിയത്ത് അഷറ, 12-ാമത്തെ മസ്അല, അന്ന കുല്ല ഉമ്മത്തിൻ തുഹ്ഷറു വഹ്ദഹ മഅ നബിയഹ. ഓരോ ഉമ്മത്തും അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാരുടെ കൂടെയായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, അതേപോലെ തന്നെ ഓരോ നബിമാരും ആരിലേക്കാണോ നിയോഗിക്കപ്പെട്ടത് ആ ഉമ്മത്ത് ആ നബിയുടെ കൂടെയായിരിക്കും അന്ത്യദിനത്തിൽ മഹ്ഷറിൽ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഹദീസിൽ നിന്ന്. അൽ മസ്അലത്തു സാലിസത്ത് അശർ, ഖില്ലത്തു മൻ ഇസ്തജാബ ലിൽ അംബിയ, അഥവാ എപ്പോഴും അമ്പിയാക്കളിൽ വിശ്വസിച്ച ആളുകളെയും അവരെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്ത ആളുകളെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിശ്വസിച്ചവർ കുറവായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയാതി നബിയുൻ, ചില നബിമാർ അവിടെ വരുമ്പോൾ വലൈസ മഅഹു അഹദ്, അദ്ദേഹത്തോടൊപ്പം ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. വയാതി നബിയുൻ വമഅഹു റഹത്ത്, ചില നബിമാർ വരുമ്പോൾ അവരുടെ കൂടെ 10-ൽ താഴെ വരുന്ന ആളുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക അല്ലേ. ഇപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവമൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെൺമക്കളായിരുന്നു അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നത്, ബാക്കി ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച നബിയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ അങ്ങനെ നബിമാരിൽ പല ആളുകളും അങ്ങേയറ്റം കളവാക്കപ്പെടുകയും ബഹുഭൂരിപക്ഷം വരുന്നവരും അവരിൽ വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. المساله الرابعه عشر ان من لم يجيبه احد ياتي وحده, അഥവാ നബിമാരിൽ അവർക്ക് ആരും അവരുടെ പ്രബോധനം സ്വീകരിച്ചില്ലെങ്കിൽ പോലും അവരൊറ്റക്ക് അന്ത്യദിനത്തിൽ വരുന്നതാണ് ആ ജനതക്കുമേൽ സാക്ഷികളായിക്കൊണ്ട്. അതുപോലെ തന്നെ المساله الخامسه عشر ثمرة هذا العلم وهو عدم الاغترار بالكثرة, അഥവാ ഈ അറിവിന്റെ പ്രാധാന്യം അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ജനത്തിന്റെ ബാഹുല്യം കണ്ടല്ല നാം എന്ത് ചെയ്യേണ്ടത്, ഒരു കാര്യത്തിന്റെ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്, അതിൽ വഞ്ചിതരാകേണ്ടത്. വഅദമു സുഹ്ദി ഫിൽ ഖില്ല, അതുപോലെ തന്നെ ഒരു സത്യത്തെ ഉൾക്കൊണ്ട ആളുകൾ അവർ കുറച്ചേ ഉള്ളൂ എന്നതുകൊണ്ട് അതിനെ നമ്മൾ ചെറുതായി കാണുകയും ചെയ്യേണ്ടതില്ല. മറിച്ച് സത്യം എവിടെയാണോ അത് ഉൾക്കൊള്ളുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുക. അത് നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ പോലും. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അൽ മസ്അലത്തു സാദിസത അശർ അർ-റുഖ്സത്തു ഫിർ റുഖ്യതി മിനൽ ഐനി വൽ ഹുമാ, അഥവാ കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ വിഷം തീണ്ടിയതിനുമൊക്കെ റുഖ്യ ചെയ്യാം എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇമാം ഷാബി ഉദ്ധരിച്ച ഹദീസിൽ കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ വിഷം തീണ്ടിയതിനുമൊക്കെ റുഖ്യ ചെയ്യൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ഒരു സഹാബി വന്നിട്ട് പറയാം, അഥവാ താങ്കൾ റുഖ്യ ചെയ്യരുത്, കാരണം അവരുടെ കാലഘട്ടത്തിൽ പല ഷിർക്കിയായ മന്ത്രങ്ങളും അവിടെ നിലനിന്നിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത അദ്ഇയകൾക്ക് പുറമെ പല ഷിർക്കിയായ റുഖ്യകളും അവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുഖ്യയെക്കുറിച്ച് വിലക്കിയപ്പോൾ എല്ലാ റുഖ്യകളും നിഷിദ്ധമാണ് എന്ന് കരുതി ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വിഷം തീണ്ടിയ ആളുകൾക്ക് ചികിത്സിക്കാറുണ്ട്, റുഖ്യ കൊണ്ട് ചികിത്സിക്കാറുണ്ട്, അപ്പോൾ അത് അവർക്ക് ഉപകരിക്കാറുമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നിന്റെ സഹോദരന് അത്തരത്തിലൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നീ ചെയ്തു കൊടുത്തുകൊള്ളുക. മാത്രമല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ റുഖ്യകൾ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. അഥവാ പ്രാർത്ഥനകൾ, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും മറ്റുമൊക്കെ അതിലുണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. അതിൽ ഷിർക്കില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ണേറ്, അതുപോലെ തന്നെ വിഷം തീണ്ടിയത്, അതിന് അതിൻ്റേതായ ചികിത്സകളും മറ്റും ലഭ്യമായ ചികിത്സകളൊക്കെ എടുക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടതായ അദ്ഇയകൾ കൊണ്ട് റുഖ്യ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് റുഖ്യ ചെയ്യാവുന്നതാണ്. അതിന് ഫലമുണ്ട് എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അസ്സാബിഅത്തു അശർ, പതിനേഴാമത്തെ കാര്യം, ഉംഖു ഇൽമിസ് സലഫ്, അഥവാ മുൻഗാമികളുടെ അറിവിൻ്റെ ആഴം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ, അദ്ദേഹം, ഞാൻ എനിക്ക് ഈ തേളുകുത്തിയ സമയത്ത് ഇപ്രകാരം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ചെയ്തത്? അദ്ദേഹത്തെ ആദ്യം തന്നെ കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇപ്രകാരം ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ, അങ്ങനെയല്ല നീ ചെയ്യേണ്ടത് എന്നല്ല പറഞ്ഞത്, ഒരു ഹദീസ് നിങ്ങൾ കേട്ട ഹദീസ് പ്രകാരമാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ഇങ്ങനെ ഒരു ഹദീസ് കൂടിയുണ്ട്, റുഖ്യ ഒരാൾ സ്വയം ചെയ്യുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് എന്നത് സൂചിപ്പിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആ ഹദീസ് കൂടി അദ്ദേഹം എന്തു ചെയ്യാണ്, അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ, ഒരു ഹദീസ് സ്വീകാര്യയോഗ്യമായ സ്വഹീഹായ ഒരു ഹദീസ് ഒരാൾ കേട്ടാൽ ആ ഹദീസിനെ അയാൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അയാളുടെ നിലപാടും പ്രവർത്തനവും തിട്ടപ്പെടുത്തുകയും ചെയ്താൽ അയാൾ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് അവരുടെ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയുടെ അറിവിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്നതായ കാര്യമാണ്. فعلم ان الحديث الاول لا يخالف الثاني. മാത്രമല്ല, ഒന്നാമത്തെ ഹദീസ് സ്വീകാര്യയോഗ്യമായ ഹദീസാണ്, രണ്ടാമത്തെ ഹദീസും സ്വീകാര്യയോഗ്യമായ ഹദീസാണ്, രണ്ട് ഹദീസും തമ്മിൽ വൈരുദ്ധ്യമില്ല. കാരണം ചില ആളുകൾ ഇപ്പോൾ റുഖ്യയെ പാടെ നിഷേധിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഉമ്മുല്ലദീന ലാ യസ്തർഖൂൻ, അഥവാ അവർ റുഖ്യ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാത്തവരാണ് എന്നതിനെ ഉദ്ധരിച്ചുകൊണ്ട് റുഖ്യ തന്നെ ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് അവർക്കെന്താണ്, അവർക്ക് ആ വിഷയത്തിൽ കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണ്. കാരണം ഇതിലെ ഒന്നാമത്തെ ഹദീസ്, അഥവാ ഞാൻ എനിക്ക് തേള് കുത്തിയപ്പോൾ അവിടെ റുഖ്യ ചെയ്യുകയും എനിക്കതുകൊണ്ട് ഫലമുണ്ടാകുകയും ചെയ്തു എന്ന് പറഞ്ഞതായ ഹദീസും, അതുപോലെ തന്നെ ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ റുഖ്യ ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടാത്തവരാണ് എന്ന് പറഞ്ഞ ഹദീസും, ഈ രണ്ട് ഹദീസും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമില്ല എന്ന് സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ അപ്രകാരം പ്രവർത്തിച്ചുവെങ്കിൽ അത് നല്ലത് തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഇത് അവരുടെ സലഫിൻ്റെ മുൻഗാമികളുടെ അറിവിൻ്റെ ആഴമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇന്നത്തെ കാലത്ത് പല ആളുകളും എന്തെങ്കിലും ഒരു ഹദീസ് കേൾക്കുമ്പോഴേക്കും ആ ഹദീസിൻ്റെ അപ്പുറമോ ഇപ്പുറമോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ അതിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്, മാത്രമല്ല വളരെ കഠിനമായ പാപവുമാണത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള അഹാദീസുകളെ അത് ഏത് സന്ദർഭത്തിലാണെന്നും ആ ഹദീസുകൾ പരസ്പരം ചേർത്തുകൊണ്ട് എന്തൊക്കെയാണ് സലഫുകൾ അതിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹദീസിലും ഒരു ഇഷ്കാലിയത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ജൌൻ ഗോത്രക്കാരിയുടെ ഒരു ഹദീസ് പല ആളുകളും വളരെ മോശമായി എടുത്ത് ഉദ്ധരിച്ച് വിമർശിക്കാറുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സഹാബാക്കളുടെ കൂടെ ഒരു തോട്ടത്തിലേക്ക് പോകുന്നു. ആ പോകുന്ന വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കളെ അവിടെ നിർത്തിക്കൊണ്ട് അവിടെയുള്ള ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു, അവിടുത്തെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ജൌൻ ഗോത്രക്കാരിയായ ഒരു സ്ത്രീയെ കൊണ്ടുവരപ്പെടുന്നു. ആ സ്ത്രീ അഊദു ബില്ലാഹി മിൻക, ഞാൻ അള്ളാഹ് താങ്കളിൽ നിന്നും അള്ളാഹുൽ ശരണം തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽഹഖി ബി അഹ്ലിക്കി, നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളുക എന്ന് പറയുന്ന ഒരു സംഭവം. ആ ഹദീസ് ഇമാം ഉദ്ധരിക്കുന്നത് ബാബു തൊലാഖിലാണ്. അഥവാ തൊലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല, പക്ഷെ ആ ഹദീസിന്റെ പരിപൂർണമായ വിശദീകരണങ്ങൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി അതിൻ്റെ പൂർണ്ണരൂപം അവിടെ എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പറയുമ്പോൾ അതിന് ശേഷമുള്ള റിവായത്തുകളിൽ തന്നെ ഇമാം ബുഖാരി അത് എടുത്തു കൊടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തില്ല, ആ ഭാഗത്ത് അത് പൂർണ്ണമായി കൊടുത്തില്ല. എന്നാൽ അതിന് തൊട്ട് ശേഷം ഇമാം ബുഖാരി ആ ഹദീസിൻ്റെ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റു പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്, അതിൽ അതിൻ്റെ പൂർണ്ണ സംഭവമുണ്ട്. എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആ സ്ത്രീയുടെ പിതാവ് ആദ്യം വരുന്നൊരു സംഭവമുണ്ട്. വന്നിട്ട് പറയാണ്, എൻ്റെ മകളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി, അവൾ വിധവയാണ്. അങ്ങനെ വിധവയായി കഴിയുന്ന ഭർത്താവില്ലാത്ത, ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയാണ്. അപ്പം ആ സ്ത്രീയെ ഇദ്ദേഹത്തിന്റെ കാലശേഷം ആര് നോക്കും എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, അവരെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ അവളെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് ഈ വിഷയത്തിൽ അനുവാദമില്ല എന്നും അവർക്ക് സമ്മതമില്ല ഇല്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ അറിയുന്നില്ല. മാത്രമല്ല, ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അത് കന്യകയായ സ്ത്രീയാണെങ്കിൽ അവളുടെ മൗനമാണ് അവളുടെ സമ്മതമെന്നും, അവൾ എനിക്ക് ആ വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധിച്ച് അവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള അനുവാദം അത് വലിയ ഇല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അത് വിധവയായ ഒരു സ്ത്രീയാണെങ്കിൽ എനിക്ക് ആ വിവാഹം വേണം എന്ന് അവർ പറയുകയും ആവശ്യപ്പെടുകയും ചെയ്താലല്ലാതെ ആ വിവാഹത്തിന് അവരെ നിർബന്ധിക്കാനേ പാടില്ല എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പിതാവ് വന്ന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. പിന്നീട് ആ വീട് കൂടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ക്ഷണപ്രകാരം അവരുടെ അടുത്തേക്ക് പോകുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഈ സ്ത്രീ പറയുന്നത്, അഊദു ബില്ലാഹി മിൻക, ഞാൻ താങ്കളിൽ നിന്നും അള്ളാഹുവിൽ ശരണം തേടുന്നു. അങ്ങനെ പറയാനുണ്ടായ കാരണത്തെക്കുറിച്ച് തന്നെ ഒരുപാട് ചർച്ചകളുണ്ട്. അഥവാ മറ്റു ചില സ്ത്രീകൾ അവരോട് അങ്ങനെ പറയാൻ വേണ്ടി, അങ്ങനെ പറഞ്ഞാൽ നല്ലതാണ് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. മറ്റു ചില റിപ്പോർട്ടുകളിൽ പിന്നെ അവർക്കത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അറിയുമായിരുന്നില്ല എന്ന് വന്നിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ എന്താ ചെയ്തത്? വളരെ ക്ഷുഭിതനായി, അത് ശരി, പിതാവ് എൻ്റെ അടുത്തേക്ക് വന്ന് വിവാഹം കഴിച്ചു തരിക, എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് പറയുക, നിങ്ങളെന്താ ആളിടയിൽ എന്നെ വഷളാക്കുക എന്ന് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അറിയാതെ അങ്ങോട്ട് പോയതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുണ്ട്. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ആ ആളുകളൊക്കെ അവിടെ ഉണ്ട്, എന്നിട്ടും ആ സ്ത്രീക്ക് ആ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ബോധ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം, ഇൽഹഖി ബി അഹ്ലിക്കി എന്നാണ്. മാത്രമല്ല, ശരണം തേടാൻ ഏറ്റവും അർഹനായ റബ്ബിലാണ് നീ ശരണം തേടിയിരിക്കുന്നത്, നിന്റെ വീട്ടിലേക്ക് നീ സുഖമായി തിരിച്ചു പോയിക്കൊള്ളുക. അവിടെയും തീർന്നില്ല, ആ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് അവൾക്ക് രണ്ട് റാസിഖിയ വസ്ത്രങ്ങൾ, തൂവെള്ള നിറത്തിലുള്ള രണ്ട് നല്ല വസ്ത്രങ്ങൾ പാരിതോഷികമായി നൽകാനും അവളെ സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടുപോയാക്കാനും അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ മാനവിക മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് ഈ ജൗൻ ഗോത്രക്കാരിയുടെ സംഭവം. യഥാർത്ഥത്തിൽ അതിൽ പഠിക്കാനുള്ളത് ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പിന്നെ അർഹത ആ പിതാവിനില്ല എന്നും, അതുപോലെ തന്നെ അങ്ങനെ ഒരു സ്ത്രീ വിവാഹം കഴിക്കപ്പെട്ടാൽ ആ പുരുഷൻ അവൾക്കതിന് സമ്മതമല്ല എന്ന് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ല രൂപത്തിൽ ആ സ്ത്രീയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി അവരുടെ താല്പര്യത്തെ സംരക്ഷിക്കുകയുമാണ് വേണ്ടത് എന്നുമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ക്ഷോഭിക്കുകയോ കോപിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരോട് സുരക്ഷിതമായി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കാൻ വേണ്ടി പറഞ്ഞു. മാത്രമല്ല അവർക്ക് രണ്ട് തൂവെള്ള വസ്ത്രങ്ങൾ പാരിതോഷികമായി നൽകി അവരെ യാത്രയാക്കി. അതുമല്ല, പണ്ഡിതന്മാർ എന്തിനാണ് ആ ഹദീസ് ആ ബാബിൽ ഉദ്ധരിച്ചത്? ബാബു ത്വലാഖ് അഥവാ വിവാഹമോചനത്തിന്റെ ബാബിലാണ് ആ സംഭവം തന്നെ വന്നത്. അപ്പൊ ഒരു ഹദീസ് ഒരു ബാബിൽ ഉദ്ധരിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശമെന്നോ ഒരു ബാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ഒന്നും അറിയാത്ത ആൾക്കാർ എവിടെ നിന്നെങ്കിലും ഹദീസിന്റെ തർജ്ജുമ, അതുകൊണ്ടാണ് വിശദീകരണമില്ലാതെ ഹദീസിന്റെ തർജ്ജുമ മാത്രം കിട്ടുന്ന ഇന്നത്തെ വലിയൊരു അപകടമാണത്. ആ അങ്ങനെ ഹദീസുകൾ എടുത്ത് അത് ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണെന്നോ അത് എന്താണ് അതിൻ്റെ പശ്ചാത്തലമെന്നോ അതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാതെ ആ ഹദീസിൻ്റെ ടെക്സ്റ്റ് മാത്രം എടുത്തിട്ട് തങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിച്ച് അതിനെ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്ന അനവധി ആളുകളെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ള ഹദീസുകളെ എന്ത് ചെയ്യണം, ആ ഹദീസുകളെ നമ്മൾ സുവ്യക്തമായി മനസ്സിലാക്കുകയും ഹദീസുകൾ പരസ്പരം വൈരുദ്ധ്യമില്ല, അതുകൊണ്ട് ആ ഹദീസുകൾ ഏത് സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും ആ ഹദീസുകൾ പരസ്പരം ചേർത്തുകൊണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടതുമെന്നും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അൽ മസ്അലത്തു സാമിനത്തു അശർ, പതിനെട്ടാമത്തെ മസ്അല, ബുഅദുസ് സലഫി അൻ മദ്ഹിൽ ഇൻസാനി ബിമാ ലൈസ ഫീ, അഥവാ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിൽ ഞാൻ പ്രശംസിക്കപ്പെടണം. വയുഹിബ്ബൂന അയ്യുഹ്മദു ബിമാ ലം യഫ്അലു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ, അഥവാ അവരിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, തങ്ങൾ ചെയ്യാത്ത കർമ്മങ്ങൾ കൊണ്ട് തങ്ങൾ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയൊരു കാര്യം അത് സലഫുകൾ അതിൽ നിന്നും വിട്ടുനിന്നിരുന്നു, പരമാവധി വിട്ടു നിൽക്കാൻ എപ്പോഴും അവർ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുള്ള, അദ്ദേഹം ഞാൻ ഇന്നലെ രാത്രി ആ ഒരു പിന്നെ ഉൽക്ക വീഴുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ രാത്രി സമയത്ത് അത് കണ്ടു എന്നത് ആ സമയത്ത് ഞാൻ നിന്ന് നിസ്കരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇബാദത്ത് എടുക്കുകയായിരുന്നത് കൊണ്ട് ഉറങ്ങല്ലായിരുന്നു, ഇബാദത്തിൽ മുഴുകിയത് കൊണ്ട് കണ്ടതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എനിക്കൊരു തേള് കുത്തിയത് കൊണ്ട് വേദന കാരണം ഉറങ്ങാൻ പറ്റാതെ ഞാൻ ഇരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് താൻ ചെയ്യാത്ത ഒരു കാര്യത്തിൽ മറ്റുള്ളവർ തന്നെ പ്രശംസിക്കുന്നത് ഒരിക്കലും മുൻകാമികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിൽ നമ്മൾ പ്രശംസിക്കപ്പെടുന്നതല്ല, അത് ഞാൻ ചെയ്തതല്ല, അത് ഇന്ന വ്യക്തി ചെയ്തതാണ്, അല്ലെങ്കിൽ ഇന്ന ആളുകളാണ് അതിൻ്റെ ഇത് അർഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പ്രശംസ അർഹിക്കുന്ന വ്യക്തിയല്ല, അത് ഞാൻ ചെയ്തതല്ല എന്നൊക്കെ പറയുക എന്നുള്ളത് അത് ഒരു പിന്നെ അത് റിയാഇൻ്റെ ഭാഗമല്ല, മറിച്ച് അതെന്താണ്, താൻ അനർഹമായി പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രം ചെയ്യുന്നതായ ഒരു കാര്യമാണ്. അൽ മസ്അല തുത്താസിയാ ആശർ, പത്തൊമ്പതാമത്തെ മസ്അല, ഖൗലുഹു അൻതമിൻഹും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാഷ റളിയല്ലാഹു അൻഹുവിനോട് നീ ആ എഴുപതിനായിരത്തിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞത്, ഇൽമുൻ മിൻ അലാമിൻ നുബുവ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായ കാര്യമാണ്. അതുപോലെ തന്നെ ഇരുപതാമത്തെ മസ്അല, ഫദീലത്തു ഉക്കാഷ, ഉക്കാഷ ബിൻ മഹ്സാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഫദീലത്ത് സൂചിപ്പിക്കുന്ന, ശ്രേഷ്ഠത സൂചിപ്പിക്കുന്നതായ കാര്യമാണ് ആ ഹദീസ്. ഇരുപത്തി ഒന്നാമത്തെ മസ്അല, ഇസ്തിഅമാലുൽ മഅരീദ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അദ്ദേഹത്തോട് സുവ്യക്തമായി നീ അവനിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞില്ല, മറിച്ച് ഒരു ഒരു സൂചന നൽകുന്നതായ ഒരു പ്രയോഗം പ്രയോഗിച്ചു, അഥവാ സബഖ കബിഹ ഉക്കാഷ, അഥവാ ഒക്കാശം മുൻകടന്നു. നേരെ മറിച്ച് ആ ചോദിച്ച വ്യക്തിയോട് നീ അവനിൽ പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല, അടച്ചു പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് ആ ചാൻസ് ഒക്കാശ കൊണ്ടുപോയി എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഈ ചോദിച്ച വ്യക്തിക്കോ മറ്റുള്ളവർക്കോ ഏതെങ്കിലും വിഷമമുണ്ടാക്കാത്ത രൂപത്തിൽ സൂചനകളിലൂടെ കാര്യങ്ങൾ പറയുന്ന രീതി സ്വീകരിക്കാം, അത് ഒരിക്കലും കളവിൽപ്പെട്ട കാര്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി പിന്നെ അവരിൽ പെട്ടവരാണോ അവനിൽ പെട്ടവനല്ലേ എന്നൊന്നും വ്യക്തമാക്കാതെ ആ വിഷയത്തിൽ ഒക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല ആ വ്യക്തി പിന്നെ ആ വ്യക്തിയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് നിഫാക്കുള്ള വ്യക്തിയായിരുന്നോ അല്ല യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നില്ലേ, അങ്ങനെ പല ചർച്ചകളുണ്ട്. വല്ലാഹു ആലം, നമുക്കതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല. വല്ലാഹു ആലം, കാരണം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ളത് നമുക്കറിയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് ഒക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു എന്ന് മാത്രമാണ്. ആ വ്യക്തിക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ന്യൂനതകൾ ഉള്ളതിനാലാണ് എന്നുള്ളത് നമുക്കറിയില്ല. വല്ലാഹു തആല അഅലം. ഇനി മറ്റു വല്ല പ്രമാണങ്ങളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ടതായ വിഷയമാണ്. വല്ലാഹു അഅലം. 22-ാമത്തെ മസ്അല, ഹുസ്നു ഖുലുഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൻ്റെ മഹിമ അല്ലേ. ഇവിടെ ആ വ്യക്തിയെ ഒരിക്കലും വേദനിപ്പിക്കാതെ അത് ഒക്കാശം നിന്നെ മുൻകടന്നു എന്ന് പറഞ്ഞ ആ കാര്യം സൂചിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവവും അതുപോലെ തന്നെ വാക്കുകൾ പ്രയോഗിക്കുന്നിടത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സമീപനവും ഒക്കെയാണ് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി എന്ത് ചെയ്യില്ല, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എല്ലാവരുടെയും മുന്നിൽ അയാൾക്കൊരു ഒരു ജാള്യത വരുന്ന രൂപത്തിൽ, നിന്ദിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു മറുപടി അയാൾക്ക് നൽകിയില്ല. വളരെ ഭംഗിയായി സബഖക ബിഹ ഒക്കാശ, ആ ചാൻസ് ഒക്കാശ കൊണ്ടുപോയി എന്ന് പറയുക മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അത് വളരെയധികം നമ്മൾ പിന്നെ സൂക്ഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതായ ഒരു വസ്ഫാണ്, ഒരു ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ് എന്നുകൂടിയാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബാബിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാ അടുത്ത ദർസിൽ ബാബുൽ ഖൗഫി മിനശ്ശിർക്ക്, ഷിർക്കിനെ ഭയപ്പെടണം, ഷിർക്കിൽ നിന്നുമുള്ള ഭയം എന്നതിനെ സൂചിപ്പിക്കുന്ന ബാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅയ ഇൽമു കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കാനും ഇഖ്ലാസോടുകൂടി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ നമ്മളുടെ അടുത്ത ബാബും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ എടുത്തതിൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് ഇൻഷാല്ല ഉദ്ദേശിക്കുന്നത്, വളരെ ലളിതമായി എളുപ്പത്തിൽ. ഇനി അത് കേട്ട് ബേജാറായിട്ട് ആരും ദർസിൽ വരുന്ന നിർത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ദർസ് ഫോളോ ചെയ്യുന്ന നിർത്തേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം, ദർസിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം ലളിതമായിട്ടുള്ളൊരു ടെസ്റ്റ്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു ഓർമ്മ നിലനിൽക്കാനും പഠനത്തിനൊരു ഒരു ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ഒരു ആനന്ദം നിലനിൽക്കാനും ഒരു മടി നമ്മളെ പിടികൂടാതിരിക്കാനും വേണ്ടി മാത്രമാണ്. ഇൻഷാല്ലാ അതിൻ്റെ മുന്നേ നമ്മൾ ചെറിയ രൂപത്തിൽ നോട്ട്സ്, അൽഹംദുലില്ലാ ചില സഹോദരങ്ങളൊക്കെ നമുക്ക് നോട്ട്സ് ചില ഭാഗങ്ങളൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ചില ഭാഗങ്ങൾ ഇൻഷാല്ലാ ഇനി തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 2-3 ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ബാക്കിയുള്ളത് ഇൻഷാല്ലാ അതുകൂടെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഇൻഷാല്ലാ ചെറിയൊരു നോട്ട് തരുന്നതാണ്. അതിൽ നിന്ന് വളരെ ലളിതമായൊരു ടെസ്റ്റായിരിക്കും ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.